മാസത്തിൻ്റെ ഒന്നാം ദിവസം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കുവാൻ ദൈവമായ കർത്താവ് കൃപ തന്നനാട്ട് ആദ്യമായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൂടി വന്ന എല്ലാ ദൈവമക്കൾക്കായിട്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവസന്നിധിയിലിരിക്കുക എന്ന് പറയുന്നതും ദൈവമായിട്ട് സംസാരിക്കുക എന്ന് പറയുന്നതും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളാണ്. ഈ വലിയ നല്ല ഹോള്, ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഹോള് കണ്ടിട്ട് ദൈവം വന്നിട്ടില്ല. എന്നാൽ നമ്മൾ വന്നതിനാൽ നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, രണ്ടോ മൂന്നോ പേരെന്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ നടുവിലുണ്ട്. എവിടെയായാലും, മരത്തിൻ്റെ ചുവട്ടിലായാലും പള്ളികളിലായാലും ഏത് സ്ഥലത്തായാലും ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുവാൻ കഴിയുന്നുണ്ട്. കർത്താവിൻ്റെ വലിയ ദാസന് എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ദൈവനെ പഠിപ്പിക്കണം. അത് ഏത് വിഷയത്തെക്കുറിച്ചാണെന്ന് ചോദിച്ചോടനെ പറഞ്ഞത്, പരിശുദ്ധാത്മ സ്നാനം എന്ന വിഷയം. 1 കൊരിന്ത്യർ 12:1 ആത്മീയ വരങ്ങളെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത്. ഇനിയും 1 കൊരിന്ത്യർ 1 അതിൻ്റെ 7 ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി കാത്തിരിക്കുന്നു. ഉടനെ അനുഭവമുണ്ട്. എന്തുവാ? ഒരു കൃപാവരത്തിലും കുറവില്ല, എന്നാൽ അറിവില്ല. അറിവ് എന്ന് പറയുന്നതും അനുഭവം എന്ന് പറയുന്നതും രണ്ടും രണ്ടാ. എന്നാൽ ദൈവമക്കൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ചും തൻ്റെ വരങ്ങളെക്കുറിച്ചും അറിയണം, അറിവുള്ളവരായിരിക്കണം. അതിനുവേണ്ടി നമ്മളത് പഠിക്കണം. അറിവ് സമ്പാദിക്കുന്നത് പഠനത്തിൽ കൂടെ. ഉദാഹരണമായി, ഒരു ലേഡി ഡോക്ടർ ഗർഭവതിയായി. ആ സ്ത്രീക്ക് ആ കുഞ്ഞിൻ്റെ വളർച്ചയും ആ കുഞ്ഞിൻ്റെ നിലവാരവും ഒക്കെ അറിയാം, പഠിച്ചതായതുകൊണ്ട്. എന്നാൽ സാധാരണ ഒരു സ്ത്രീ ഗർഭിണിയായി, അവർക്കറിയാം ഞാൻ ഗർഭിണിയാണ്, തക്ക സമയത്ത് പ്രസവം നടക്കും, ഇതേയുള്ളൂ. എന്നാൽ അറിവും അനുഭവവും ഒരുമിച്ച് പോകണം, അത് ദൈവമക്കൾക്കുണ്ടാകണം. ആരെക്കുറിച്ച്? പരിശുദ്ധാത്മാവിനെക്കുറിച്ച്. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അറിവ് കിട്ടുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ മാത്രമേ ഉള്ളൂ. ആ നിലയിൽ പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിൽ, രക്ഷയിൽ പരിശുദ്ധാത്മാവുണ്ട്. 1 കൊരിന്ത്യർ 12:1 ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടുവെന്ന് പറയില്ല. പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശു കർത്താവെന്ന് പറയുവാൻ ആർക്കും കഴിയില്ല. എങ്ങനെ പറയും? ഏത് നിലയിൽ പറയുന്നു? പരിശുദ്ധാത്മാവിൽ യേശുവിനെ കർത്താവെന്ന് വാ കൊണ്ടേറ്റ് പറയും. അതാ രക്ഷ. ഓമർ 10:10-9 യേശുവിനെ കർത്താവെന്ന് വാ കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിരീക്ഷിക്കപ്പെടും. രക്ഷ എന്ന് പറയുന്നത് സഭയുടെ അടിസ്ഥാന ഉപദേശമാണ്. രക്ഷയെക്കുറിച്ച് വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടവർക്ക് തന്നെ അറിഞ്ഞുകൂടെ എന്തുവാണ്? രക്ഷിക്കപ്പെട്ടവർ തന്നെ മനസ്സിലാക്കണം രക്ഷയുടെ വലിപ്പം എന്താണെന്നുള്ളത്. അതുകൊണ്ടാണ് ഇബ്രായലേഖനം 2 ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിനാൽ പരിശുദ്ധാത്മ സ്നാനമാകുന്നില്ല. പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു ദാനമാണ്. പ്രവൃത്തിയുടെ പുസ്തകം 2:37 രക്ഷിക്കപ്പെടുവാൻ എന്ത് വേണം? നല്ല ചോദ്യം. എന്ത് ചെയ്യണം? കാരണം ഏത് കണ്ടപ്പോഴാണ് ഇവരെ ഇത് ചോദിച്ചെന്നറിയാമോ? അപ്പോസ്തലന്മാരായ ഒരു 120 യെരുശലേമിൽ മർക്കോസിന്റെ മാളിമുറിയിൽ കൂടിയിരുന്നുകൊണ്ട് പ്രാർത്ഥിച്ച് പത്ത് ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. ആ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നിട്ട് അവർ ശക്തിയുള്ളവരായിത്തീർന്ന് അന്യഭാഷകൾ സംസാരിച്ചു. ഉടനെ അവർ വണ്ടർ ചെയ്തു, ഇതെന്ത് അന്യോന്യം ചോദിക്കുന്നതായ മൂന്ന് കാര്യമുണ്ട്. അവർ ആശ്ചര്യപ്പെട്ടു. അവർ പുതുവീഞ്ഞു കുടിച്ചവരായിരിക്കുന്നു എന്ന് പറഞ്ഞു. കൂടാതെ കണ്ട് അവർ അതിനെ പരിഹസിച്ചു. ആശ്ചര്യവും പരിഹാസവും ഇതെന്ത് എന്നുള്ള ചോദ്യവും ഉണ്ടായി. ഏത് പ്രാപിച്ചപ്പോൾ പരിശുദ്ധാത്മ സ്നാനത്തിൽ ഇതുണ്ടായി. അതിനെക്കുറിച്ച് അവർ തത്രപ്പെട്ടപ്പോൾ പത്രോസ് ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് വാഗ്ദത്തത്തിന്റെ നിവൃത്തിയാണെന്ന് പറഞ്ഞപ്പോൾ ആ യോവേൽ പ്രവാചകൻ പറഞ്ഞതായിരിക്കുന്ന ആ ഞങ്ങൾക്കും വേണം, അതിനി എന്തു വേണം, അതാ ചോദ്യം. അങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞത് അതിന്റെ 38-ാം വാക്യം മുതൽ വായിച്ചേ, 2:32 മുതൽ. എന്നാൽ എന്ത് ലഭിക്കും? പരിശുദ്ധാത്മാവെന്ന ആർക്ക്? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടോ? ഉണ്ടെ രക്ഷിക്കപ്പെട്ട് സ്നാനം രക്ഷിക്കപ്പെടുമ്പോഴേ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചെങ്കിൽ പിന്നെ എന്തിനു ഇത് പറയുന്നു? ആ നിലയിൽ രക്ഷ പ്രാപിക്കുവാൻ നിങ്ങൾ മാനസാന്തരപ്പെട്ടോ? സ്നാനപ്പെടണം. അവിടെ മാനസാന്തരം എന്ന് പറയുന്നത് എന്താണെന്നുള്ള സമയമുണ്ടെങ്കിൽ പറയാം. ആ നിലയിൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ആർക്ക്? മക്കൾക്ക്. അത് ദാനമാണ്. രക്ഷ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും ദാനമായി ദൈവം കൊടുത്തു. രക്ഷ ദാനമാണ്, ഒന്നും വില കൊടുക്കണ്ട. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ആ നിലയിൽ അവൻ എന്റെ പാപത്തിന് പരിഹാരം വരുത്തിയെന്ന് നീ വിശ്വസിച്ച് വാകൊണ്ടേറ്റി പറഞ്ഞാൽ നീ രക്ഷ പ്രാപിക്കും. എന്നാൽ അങ്ങനെ രക്ഷിക്കപ്പെട്ടവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു ദാനമാണ് പരിശുദ്ധാത്മ സ്നാനം. എത്ര പേരത് വിശ്വസിക്കുന്നു? എത്ര പേരത് മനസ്സിലാക്കിയിട്ടുണ്ട്? ദൈവം മക്കൾക്ക് ദാനമായി. അത് ഞാൻ വിശദീകരിക്കും. അതിനെ ഒന്ന് നാല് കാര്യങ്ങളാണ് ഈ ആത്മസ്നാനത്തോടുള്ളതായ ബന്ധത്തിൽ ഞാൻ പറയാൻ പോകുന്നത്. അതിനു മുന്നമേ പരിശുദ്ധാത്മാവിനോടുള്ളതായ ബന്ധത്തിൽ ഒരു വിശ്വാസി ആത്മസ്നാനം, ആത്മനിറവ്, ആത്മ അഭിഷേകം, ഇത് മൂന്ന് കാര്യമാണ്. ആത്മസ്നാനം ആർക്ക? തന്റെ മക്കൾക്ക്. അത് ദാനമായി ലഭിക്കുന്നതാണ്. എന്നുവെച്ചാൽ എല്ലാ ദൈവമക്കൾക്കും ദൈവം ദാനമായി കൊടുക്കുന്നതായ ഒന്നാണ് പരിശുദ്ധാത്മ സ്നാനം. പ്രവൃത്തിയുടെ പുസ്തകത്തിൽ കൂടുതൽ പറയുമ്പോഴും പരിശുദ്ധാത്മ സ്നാനം, സ്നാനം, സ്നാനമെന്ന. എന്നാൽ ആ പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പരിശുദ്ധാത്മ അഭിഷേകം എന്ന് പറയും. എന്നാൽ അഭിഷേകം വേറെ, ആത്മസ്നാനം വേറെ, നിറവ് വേറെ. അതിൽ ആത്മസ്നാനത്തെക്കുറിച്ചായിരിക്കും ഞാൻ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇതിന് ആത്മനിറവ് എന്ന് പറയുന്നത് ആത്മസ്നാനം പ്രാപിച്ചവർക്ക് ദിനേന പരിശുദ്ധാത്മാവിന്റെ പ്രബോധന പ്രകാരം ജീവിക്കുമ്പോൾ അവർക്ക് പരിശുദ്ധാത്മ നിറവുണ്ടാകും. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും എന്നും ആത്മാവ് നിറഞ്ഞവരായി അവർ ദൈവനും ശക്തിയോട് പ്രസ്താവിച്ചു എന്നും. അങ്ങനെ ആത്മനിറവ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ളതായ ഒരു അനുഭവമാണ്. എന്നാൽ ആത്മാഭിഷേകം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം ആത്മസ്നാനം കൊടുക്കുമ്പോൾ തന്നെ അല്ലാതെയും ആത്മാവിൽ അഭിഷേകം കൊടുക്കും. ഈ ആത്മാഭിഷേകം എന്ന് പറയുന്നതും ആത്മസ്നാനം എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. ആത്മസ്നാനം പ്രാപിച്ചവർക്കെല്ലാം ആത്മാഭിഷേകം കിട്ടുന്നു വരികയില്ല. എന്നാൽ ദൈവം കൊടുക്കുന്ന പ്രത്യേക ശുശ്രൂഷകൾ, ആ ശുശ്രൂഷ ചെയ്യേണ്ടതിന് വേണ്ടി ഈ ആത്മാ അഭിഷേകം അവനെ ഉത്തേജിപ്പിച്ചു ശുശ്രൂഷയ്ക്കായി. ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ്. എനിക്ക് ദൈവം മൂത്ത 2 ആൺകുഞ്ഞുങ്ങളെ തന്നു. ഞങ്ങളുടെ കുടുംബാരാധനയിൽ ആ കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെട്ടു. ഞാൻ തന്നെ അവരെ സ്നാനപ്പെടുത്തി. അത് കഴിഞ്ഞതിന് ശേഷം പരിശുദ്ധാത്മ സ്നാനത്തിനു വേണ്ടി ഞാൻ പുനരൂർ സഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ മാങ്ങാനും ജോസഫ് സഹോദരൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ വിളിച്ച് കാത്തിരിപ്പിക്കുക നടത്തിയപ്പോൾ എന്റെ 2 ആൺമക്കളും ആത്മസ്നാനം പ്രാപിച്ചു. എന്നാൽ 2-ാമൻ ജെയിംസ് യോർഗ്, അവൻ അന്നേരം 11-12 വയസ്സേ ഉള്ളൂ, ആത്മാ അഭിഷേകം പ്രാപിച്ചടനെ അവൻ തവള ചാടുന്ന പോലെ ചാടി ഹാപ് നിക്കർ വിട്ട് അവൻ ആത്മാവിൽ സന്തോഷിച്ച് കുതിച്ചു ചാടി മണിക്കൂറോള് അന്യഭാഷയിൽ ഉണ്ട്. എന്റെ മൂത്ത മോന് ആത്മസ്നാനം പ്രാപിച്ചു, രണ്ടു മൂന്ന് പ്രാവശ്യം പരിശുദ്ധാത്മാവിൽ കൂടെ അന്യഭാഷ പറഞ്ഞതേ ഉള്ളൂ, ഇങ്ങനെ ചാടിയതൊന്നുമില്ല. എന്നോട് ജോസഫ് സൗരൻ പറഞ്ഞു, ബ്രദർ, അവന് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയുള്ള വിളിയുണ്ട്. ആ വിളിയോടുള്ളതായ ബന്ധത്തിൽ ദൈവം അവനെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു അന്നാകട്ടെ. അത് കഴിഞ്ഞ് അവന്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു, ടെക്നിക്കലായിട്ട് പഠിക്കുവാനായിട്ട് ഫരീദാബാദിൽ പോയി. അത് കഴിഞ്ഞതിന്റെ ശേഷം ഫരീദാബാദിലുള്ളതായ എസ്കോട്ട് കമ്പനിയിൽ അവർ തന്നെ വന്ന് വിളിച്ചുകൊണ്ട് പോയി ജോലി കൊടുത്തു. 18 വയസ്സ് പോലും ആയില്ല. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം അവന് സൗദി പോയി. സൗദി രണ്ടു മാസമേ അവന് ജോലി ചെയ്തുള്ളൂ. സൗദി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മ അഭിഷേകത്താൽ കർത്താവിന് വേല ചെയ്യണം, വേല ചെയ്യണം, വേല ചെയ്യണം എന്നുള്ളതായ വലിയ ഉത്തേജനമുണ്ടായി. ആ ഉത്തേജനമനുസരിച്ച് അവൻ ജോലി രാജിവെച്ചു. 7 പ്രാവശ്യം അതിന്റെ ചുമതലപ്പെട്ടവരുടെ അടുക്കൽ രാജിക്കത്തുമായിട്ട് ചെന്നു, വാദക്കൽ ചെല്ലും. ഉടനെ അവന്റെ മനസ്സ് പറഞ്ഞു, വേണ്ട, ഇപ്പം വേണ്ട, പല്ലോ ഒന്ന് കിട്ടട്ടെ എന്നൊക്കെയുള്ളതായ നിലവ്. അവന് ഇരിക്കാൻ നിവൃത്തിയില്ല എന്നിട്ട് രാജി എഴുതി കൊടുത്തേച്ച് ഒരു ചെറിയ ബാഗുമായിട്ട് അവൻ പത്തനാപുരത്ത് നാട്ടിൽ വന്നു. കുമ്മനാട്ട് ഹെബോൻ ബൈബിൾ കോളേജിൽ പഠിക്കാനായിട്ട് ചെന്നു. അവിടെ ചെന്നപ്പോൾ പ്രസിദ്ധീയസ് എബ്രഹാം സീറ്റ് തികഞ്ഞു പോയി, ഇല്ല എന്ന് പറഞ്ഞു. അവൻ കണ്ണിലോടുകൂടെ അവിടുന്ന് ഇറങ്ങി റോഡ് സൈഡിൽ വന്നപ്പോൾ ഇവിടെ ഇപ്പോൾ ഒർലാൻഡോയിൽ കർത്താവിന്റെ വേല ചെയ്യുന്നതായ ജോൺ ഡാനിയൽ ചെന്ന് അവനെ വിളിച്ച് ടി എസിന്റെ അടുക്ക ചെന്ന് പറഞ്ഞു, അവനെ പഠിപ്പിക്കണം, അത് നമുക്കൊരു അസറ്റാണ് എന്ന് പറഞ്ഞ് പഠിച്ചു. ഞാൻ പറഞ്ഞ എന്റെ താല്പര്യം, മൂത്തവനും യവനും ഒരുപോലാണ് ആത്മസ്നാനം പ്രാപിച്ചത്. എന്നാൽ രണ്ടാമൻ പ്രാപിച്ചതായ ശക്രിയാൽ അവൻ കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെട്ടു. അവൻ ഇവിടെയും വന്നിട്ടുണ്ട്. ഇപ്പോഴ് ഫ്ലോറിഡയിലെ ലേക്ക് ലാൻഡ് സഭയുടെ ശുശ്രൂഷകനായിട്ടിരിക്കുന്നു. അതിനോടുള്ള ബന്ധത്തിൽ ഞാനും എന്റെ ഭാര്യയും കൂടെ വന്നു അവിടെ താമസിക്കുക. രണ്ടാഴ്ചയായി. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, അഭിഷേകം എന്ന് പറയുമ്പോൾ ഇസ്രയേൽ 3 പേർക്ക് ആണ് അഭിഷേകം കൊടുക്കുന്നത്. രാജാവിനും പുരോഹിതനും പ്രവാചകന്മാർക്കും അഭിഷേകം കൊടുക്കും. അതൊക്കെ പറഞ്ഞു വിവരിക്കാൻ സമയം പോരാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു പോവുക. ആ അഭിഷേകം എന്ന് പറയുന്നത് സുഗന്ധവ്യഞ്ജനങ്ങൾ ഇടിച്ച് ഒലിവെണ്ണയിൽ കാച്ചി കുറുക്കി എടുക്കുന്നതായ മണമുള്ളതായിരിക്കുന്ന തൈലമാണ്. അതിനെക്കുറിച്ച് പുറപ്പാട് പുസ്തകം 36-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, എടുക്കണ്ട. അതിനെ ആ അഭിഷേക തൈലം രാജാവിന്റെ തലയിൽ, ആ തൈലമാണ് ശൗലിന്റെ മേലും ദാവീദിന്റെ മേലും ഉണ്ടായിരുന്നത്. പ്രവാചകന്റെ മേലും ഈ അഭിഷേക തൈലം ഒഴിക്കും. ആ അഭിഷേക തൈലത്തെക്കുറിച്ച് സങ്കീർത്തനത്തിൽ പറയുന്നത് അഹരോന്റെ തലയിൽ നിന്നും താടിയിലേക്കും ഒഴുകുന്ന വിശേഷ തൈലം പോലെ. അഭിഷേകം പ്രാപിച്ചാൽ, അഭിഷക്തനായാൽ അവന്റെ ശുശ്രൂഷയിൽ മണമുണ്ട്, അവൻ ഇരിക്കുന്നിടത്ത് മണമുണ്ട്, അവൻ പോകുന്നിടത്ത് മണമുണ്ട്, അവന്റെ പ്രസംഗത്തിൽ മണമുണ്ട്. ഇതാണ് അഭിഷേകത്തിന്റെ ഗുണം. ഈ അഭിഷേകം ഉള്ളത് കൊണ്ട് ഉണ്ടാകുന്ന വേറൊരു ഗുണം പൂക്കളാണ്. പൂക്കൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന 3 കാര്യമുണ്ട്: നിറം, മണം, ഗുണം. നിറവും മണവും ഗുണവും ആണ് എന്ത് ചെയ്യുന്നത്? തേനീച്ചയും ചിത്രശലഭങ്ങളെയും ആകർഷിക്കുന്നത്. ഉടനെ മണം പരത്തുമ്പോൾ ഇന്നിടത്ത് പൂവുണ്ട് എന്ന് അത് നിങ്ങൾക്കറിയാം. വന്ന് അത് പറ്റി പിടിക്കുമ്പോൾ ആ ഇതിനു വേണ്ടുന്നതായ ഗുണം എന്തുവാ? തേന. തേൻ ഭുജിക്കും. ഉടനെ അഭിഷക്തനായിരിക്കുന്ന ഒരു ദൈവത്തിന്റെ ദാസൻ എവിടെയോ ആയിരിക്കട്ടെ, അവൻ ഇരിക്കുന്നിടത്ത് മണമുണ്ടാകും. ആത്മാക്കൾ കടന്നു വരും. ആത്മാക്കൾ കടന്നു വരുമ്പോൾ എന്തു കൊടുക്കും? ദൈവത്തിന്റെ വചനമാകുന്ന തേൻ കൊടുക്കും. അങ്ങനെ സഭ വർദ്ധിക്കും. എന്നാൽ സഭ വർദ്ധിക്കാത്തത് എന്താ? മണവുമില്ല, ഗുണവുമില്ല, ഒന്നുമില്ല. 3-4 ഇരുന്ന് ഉണ്ട് മൂളി പാട്ടും പാടി പോകും. എന്നാൽ ദൈവത്തിന്റെ അഭിഷക്തരായ സ്തോത്രം കർത്തുദാസന്മാർ ശുശ്രൂഷിക്കുമ്പോൾ ആ സഭയിലേക്ക് ആത്മാക്കൾ കടന്നു വരും. അതാണ് അഭിഷേകത്തിന്റെ ഗുണം. ഇനിയും ആത്മാ സ്നാനം എന്നുള്ളതിന് 3-4 കാര്യമായിട്ട് പറയാം. 1, അതിന്റെ പ്രാധാന്യത. 2, അത് ആർക്ക്. 3, അത് എന്ത്. 4, അതിന്റെ തെളിവുകൾ. ഇത്രയും മനസ്സിൽ നിങ്ങൾ വെച്ചുകൊണ്ട് ഇനിയും പറയുന്നത് കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. പ്രവൃത്തിയുടെ പുസ്തകം 2:17 ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അള്ളിച്ചെയ്തതത്രേ. അതെന്തെന്നാൽ അവിടെ അന്ത്യകാലം എന്ന് പറയുന്നു, എന്നാൽ യോവേൽ പ്രവചനം അങ്ങനെ അല്ല പറഞ്ഞത്. യോവേൽ പ്രവചനം എടുക്കാം 2:28. അതിന്റെ ശേഷം ഞാൻ സകല ഇടത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. അതിനു മുന്നമേ പറയുന്നത് യോവേൽ പ്രവാചകൻ പറയുന്നത് പച്ചപ്പുഴു തിന്ന് ശേഷിപ്പിച്ചത്, വെട്ടിക്കിളി നിന്ന് ശേഷിപ്പിച്ചത് തുള്ളൻ തിന്നുന്ന. ആകയാൽ ഉപവാസം നിയമിപ്പീൻ, കൂടി വരുവീൻ എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ജനം കൂടി വരുമ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ അതിനുശേഷം ഞാൻ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകരും. ഇവിടെ പത്രോസ് പറഞ്ഞത് അതിനുശേഷം എന്നുള്ള വിട്ടുകളഞ്ഞു. അന്ത്യകാലം എന്നാണ് അന്ത്യകാലം. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും ആത്മാവിനെ പകരും. അത് പകരണമെങ്കിൽ അതിനുശേഷം എന്ന് പറഞ്ഞതുകൊണ്ട് അതുപോലെ ഇരുന്നാലേ കിട്ടത്തുള്ളൂ എന്നർത്ഥം. പിന്നെ ഈ അന്ത്യകാലം എന്ന് പറഞ്ഞാൽ എന്ത്? എബ്രായ ലേഖനം 1:1 ഈ അന്ത്യകാലത്ത്, ഈ അന്ത്യകാലം എന്ന് പറഞ്ഞത് എന്താ? പുത്രൻ മുഖാന്തരം അള്ളിച്ചെയ്തതായ കാലയളവാണ്. അതിനു മുമ്പ് ദൈവം ഭാഗം ഭാഗമായിട്ടും വിവിധങ്ങളായിട്ടാണ് സംസാരിച്ചത്. എന്നാൽ അന്ത്യകാലമായപ്പോൾ പുത്രൻ മുഖാന്തരം സകലവും വെളിപ്പെടുത്തി തന്നു. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തേക്കാ? അന്ത്യകാലം അഥവാ കൃപായുഗത്തിൽ. കൃപായുഗത്തിനെയാണ് അന്ത്യകാലം എന്ന് പറയുന്നത്. അങ്ങനെ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അള്ളിച്ചെയ്തു. അതിന്റെ പ്രാധാന്യതയിൽ 1, യോവേൽ പ്രവാചകൻ ഇത് പ്രവചിച്ചിരുന്നു. അത് എടുത്തുദ്ധരിച്ചാണ് പത്രോസ് പറയുന്നത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അള്ളിച്ചെയ്തത് നിവൃത്തിയായിരിക്കുന്നു. അതേതെ? ആത്മസ്നാനം. അങ്ങനെ അത് നിവൃത്തിയാകും എന്നുള്ളത് കൊണ്ട് അതിനുശേഷം കർത്താവായി യേശു ക്രിസ്തുവിനെ സ്നാനപ്പെടുത്തിയതായിരിക്കുന്ന യോഹന്നാൻ സ്നാപകൻ പറഞ്ഞെന്തുവാ? എന്താ യോഹന്നാൻ സ്നാനം പറഞ്ഞത്? കർത്താവായി യേശു ക്രിസ്തു സ്നാനമേൽക്കുവാൻ ചെന്നപ്പോൾ നിന്നാൽ സ്നാനമേൽക്കുന്ന എനിക്ക് ആവശ്യം എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ, അതെ, യോഹന്നാൻ പറയുന്നതായ സമയത്ത് യേശു അതിന് കീഴ്പ്പെട്ട് യോഹന്നാൻ തന്നെ സ്നാനപ്പെടുത്തി കഴിഞ്ഞ് താൻ വെള്ളത്തിൽ നിന്ന് കരക്കേറിയപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ വന്നു. അത് കഴിഞ്ഞതിന് ശേഷം യോഹന്നാൻ മനസ്സിലായി എന്ത്? സകല മനുഷ്യരുടെയും പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് എന്ന് പറഞ്ഞിട്ട് പറയാണ്, ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനപ്പെടുത്തുന്നു, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീരും സ്നാനം നൽകും. യോവേൽ പ്രവാചകൻ പറഞ്ഞു, അതിന്റെ ശേഷം ന്യായപ്രമാണ യുഗത്തിന്റെ അന്ത്യമായിട്ട് ജീവിച്ചിരുന്ന യോഹന്നാൻ സ്നാപകൻ അത് വിളിച്ചു പറഞ്ഞു. 3, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ അത് വിളിച്ചു പറഞ്ഞു. വായിക്കാം യോഹന്നാൻ 7:37. തന്നിൽ ശ്രദ്ധിക്കണം, വിശ്വസിക്കുമ്പോൾ നല്ല, വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യോവേൽ പ്രവാചകൻ അരുളി ചെയ്തു, യോഹന്നാൻ സ്നാപകൻ അത് വിളിച്ചു പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തു വിളിച്ചു പറഞ്ഞത് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്ക വരട്ടെ, കുടിക്കട്ടെ, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അതിനുശേഷം കർത്താവായ യേശു ക്രിസ്തു കഷ്ടാനുഭവ ആഴ്ചയിൽ ഇതിനെക്കുറിച്ച് പ്രസ്താവിച്ചു. യോഹന്നാന്റെ സുവിശേഷം 14:14 വായിച്ചേ. ഇനി 36:14, ഞാൻ പിതാവിനോട് ചോദിക്കും, സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിനെ അയച്ചു തരും. കഷ്ടാനുഭവ ആഴ്ചയിൽ കർത്തുമേശയും കഴിഞ്ഞ്, പെസഹായും കഴിഞ്ഞ്, പാദശുശ്രൂഷയും കഴിഞ്ഞ്, കർത്തുമേശയും കഴിഞ്ഞ് ശിഷ്യന്മാരുമായിട്ട് മർക്കോസിന്റെ മാളുകളിൽ കൂടിയിരിക്കുകയാണ്. അപ്പോൾ യൂദ അവിടെ ഇല്ല. പെസഹ കഴിഞ്ഞിട്ട് യൂദ അങ്ങ് എഴുന്നേറ്റ് പോയി. അതിനുശേഷമാണ് കർത്തുമേശ കർത്താവ് നടത്തിയത്. നടത്തിയേച്ച് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, എന്നിൽ വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിലും വിശ്വസിപ്പീൻ. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഇരിക്കേണ്ടത് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഒരു വാക്തത്വം. രണ്ടാമത് ആ അധ്യായത്തിൽ പറഞ്ഞത് എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവായ ദൈവത്തോട് എന്ത് യാചിച്ചാലും അതവൻ ചെയ്തു തരും. മൂന്നാമത്തെ വാക്തത്വമാണ് ഞാൻ പോകും, നിങ്ങൾക്ക് സ്ഥലമൊരുക്കും, ഞാൻ വീണ്ടും വരും. എന്നാൽ ഇതിന്റെ മധ്യത്തിൽ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് വാക്തത്തിൻ പരിശുദ്ധാത്മാവിനെ നൽകിത്തരും. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു തന്റെ കഷ്ടാനുഭവാഴ്ചയിൽ ഇത് എടുത്തു പറഞ്ഞു. ഇത് ഇനി താൻ പോകാൻ നേരത്ത് പ്രവൃത്തിയുടെ പുസ്തകം 1:4 വായിച്ച് നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാക്തത്തിനായി കാത്തിരിക്കണം. എന്താ? യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, ഇനി ഏറെ നാൾ കഴിയുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട്. ഒരു വിഷയം ആവർത്തിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ്? ആ വിഷയത്തിന്റെ പ്രാധാന്യത. ഒരു വീട്ടിലെ അമ്മ ഒരു 3-4 വയസ്സ് പ്രായമുള്ളതായ ഒരു കുഞ്ഞും അതിൻ്റെ ഇളയതും അതിൻ്റെ മൂത്തതുമായ കുഞ്ഞുങ്ങളെ ആക്കിയിട്ട് മോളെ ഞാൻ ഇന്നടത്ത് വരെ പോയിട്ട് വരാം, അമ്മച്ചിയുടെ വീട്ടിൽ വരെ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിച്ച് അങ്ങോട്ട് ഇറങ്ങുന്ന ഉടനെ വിളിച്ച് മൂത്തോളോട് പറയും, മോളെ നോക്കിക്കോണം, കുഞ്ഞിനെ നോക്കിക്കോണം, കണ്ണിട്ടുകരയിലും പോകാൻ നോക്കണം. ഇതെല്ലാം പറഞ്ഞതാ, പിന്നെയും പോകാൻ നേരത്തും ആവർത്തിച്ചു. എന്തുവാ അതിലെ പ്രാധാന്യതയാണ്? കർത്താവായ യേശു ക്രിസ്തു സ്വർഗോന്നതങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരെ അടുക്ക വിളിച്ചിട്ട് പറഞ്ഞു, കേട്ടോ നിങ്ങൾ യെരുശലേമിൽ വാങ്ങിപ്പോകരുത്, എന്നോട് കേട്ട പിതാവിന്റെ വാക്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചതേ ഉള്ളൂ, ഇനി ഏറെ നാൾ കഴിയുമ്പ് പരിശുദ്ധാത്മാവ് കൊണ്ട് നിങ്ങൾക്ക് സ്നാനം ലഭിക്കും എന്ന് പറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തു സ്വർഗോന്നതങ്ങളിലേക്ക് പോയി. സ്വർഗോന്നതങ്ങളിലേക്ക് പോയപ്പോൾ യേശു കർത്താവ് പോകുന്ന വിധം ഈ ശിഷ്യന്മാർ നോക്കി. ആ യേശു ക്രിസ്തു ഒരു മേഘം വന്ന് മൂടി താൻ അപ്രത്യക്ഷമായി. രണ്ട് ദൂതന്മാർ അവിടെ പ്രത്യക്ഷപ്പെട്ടു, ഗലീലാപുരുഷന്മാരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു അവൻ വീണ്ടും മടങ്ങി വരും. ആരോടാ ഇത് പറഞ്ഞത്? ആ വാക്യം ഒന്ന് നോക്കാം. നിങ്ങളൊക്കെ പറയുന്നത് സെമി ഉത്തരമാണ്. എന്നാൽ ദൂതന്മാര് പറഞ്ഞത് നോക്കി നിന്ന് ഉടനെ പോയത് നോക്കി നിന്നവരാണ് കണ്ടതെങ്കിൽ വരുന്നവരും നോക്കി നിൽക്കുന്നവരെ കാണത്തുള്ളൂ. നോക്കി നിൽക്കുന്നുണ്ടോ? നോക്കി നിൽക്കുന്നുണ്ടോ? നോക്കി നിൽക്കുന്നത് എന്ത്? ഈ കാലം കർത്താവിന്റെ വരവിനുവേണ്ടി നോക്കി നിൽക്കേണ്ട കാലമാണ്. അങ്ങനെ പറഞ്ഞിട്ട് അപ്രത്യക്ഷപ്പെട്ടു. ശിഷ്യന്മാർ മർക്കോസിന്റെ മാളിമുറിൽ ചെന്നു, 10 ദിവസം കാത്തിരുന്നു. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അങ്ങനെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നതായ സമയം രണ്ട് കാര്യം അവിടെ രണ്ടാമധ്യായം എടുക്ക, 33 വാക്യം. നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുക, അത് ഞാൻ പിന്നീട് വിവരിക്കും. പരിശുദ്ധാത്മാവിന്റെ ആത്മസ്നാനത്തിൽ ചിലത് കാണാനുണ്ട്, ചിലത് കേൾക്കാനുണ്ട്. ഇത് കണ്ടുകൊണ്ടാണ് ആശ്ചര്യപ്പെട്ടത്. അതിന്റെ 10 2:10 അവിടെ 18 ഭാഷക്കാരായവർ കൂടി വന്നപ്പോൾ 1 ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്ന് പോയി. എന്തിന് ഈ അമ്പരപ്പുണ്ടായത്? കേട്ടവർ അമ്പരന്ന് പോയി. രണ്ടാമതായിട്ട് അവർ ആശ്ചര്യപ്പെട്ടു. 3 ഇതെന്തെന്ന് ചോദിച്ചു. പുതുവീഞ്ഞ് കുടിച്ചവരാണ്. പുതുവീഞ്ഞ് കുടിച്ചവരെ പോലുള്ളതായിരിക്കുന്നതായ അട്ടഹാസവും ബാഹ്യപ്രകടനവും ചേഷ്ടകളും അവർക്കുണ്ടായി. അവർ പറയുന്നത് ഇവരെല്ലാവരും ആരാ? ഗലീലക്കാരാ. ഗലീല ഭാഷയെ അവർക്കറിയാം. എന്നാൽ ഗലീല ഭാഷ അറിയാവുന്നവർ മറ്റു ഭാഷകളിൽ സംസാരിച്ചു. ഇവരെല്ലാവരും ഗലീലക്കാരല്ലോ. ആ ഗലീലക്കാരായിരിക്കുന്നവർ നമ്മുടെ ഭാഷ എങ്ങനെ കിട്ടി? ഇതാ ചോദ്യം. ഉടനെ അതിനെക്കുറിച്ചുള്ള വിശദീകരണം പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അയ്യോ ഞങ്ങൾക്കും വേണം, ഞങ്ങൾക്കും വേണം എന്നുള്ളതായിരിക്കുന്ന ആവശ്യകതയോടുകൂടെ കൂടി വന്നതായ ജനം പത്രോസിനോട് പറഞ്ഞപ്പോഴാണ് പത്രോസ് പ്രസംഗിച്ചത്. പത്രോസ് പറഞ്ഞത് മാനസാന്തര പ്രസംഗമാണ്. എന്താണ് മാനസാന്തരം? മാനസാന്തരം എന്ന് പറയുന്നത് അതുവരെയും തെറ്റായ ഒരു കാര്യം ശരിയാണെന്ന് വെച്ചുകൊണ്ട് ആ തെറ്റായ കാര്യം തെറ്റാണെന്നും അവർക്ക് ബോധ്യമാകുമ്പോൾ ശരിയിലേക്ക് മടങ്ങി വരുന്നതായ അവസ്ഥയ്ക്കാണ് മാനസാന്തരം. ഇവിടെ പത്രോസ് പ്രസംഗിച്ചത് യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പും പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മാവ് വന്നതുമാണ്. ഇവർ പ്രസംഗിച്ച പത്രോസ് പ്രസംഗിച്ചതെല്ലാം യഹൂദന്മാരാ, വിവിധ ഭാഷ അറിയാവുന്ന ചിതറിപ്പോയ യഹൂദന്മാരാ. അതുകൊണ്ടാണ് സഹോദരന്മാരെ എന്ന് സംബോധന ചെയ്തത്. വന്നവരെല്ലാവരും യഹൂദന്മാരാണ്. അവർ മാനസാന്തരപ്പെടണം. ഏത് കാര്യത്തിലാ? അവർ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടില്ല, യേശു കർത്താവിനെ കട്ടുകൊണ്ടുപോയതാണ്, അവന് ഇന്ന് ജീവിച്ചിരിപ്പില്ല. എന്നാൽ അങ്ങനെ ജീവിച്ചിരിക്കുന്നില്ല എങ്കിലും അവന് ശിഷ്യന്മാർ ന്യായപ്രമാണത്തിന് വിരോധമായിട്ട് പ്രസംഗിച്ചും ശബത്തിനെ ലംഘിച്ചും അതുപോലുള്ളതായിരിക്കുന്ന കാര്യാദികളെ ചെയ്തുകൊണ്ട് ന്യായപ്രമാണത്തിന് വിരുദ്ധമായിട്ട് പ്രസംഗിക്കുന്ന ഒരുവനുണ്ട്, നസ്രേത്തുകാരനായ യേശു. ആ നസ്രേത്തുകാരനായ യേശുവിന്റെ അനുയായികളായിരിക്കുന്നവരെ ഇനിയും വെച്ചേക്കാൻ പാടില്ല. അവരെ ഉപദ്രവിക്കുകയും അവരെ ഇല്ലാതാക്കുകയും ചെയ്യണം എന്നുള്ള തീരുമാനത്തോടുകൂടെ പൗലുസ് അഥവാ ശൌൽ ദമസ്കോസിലേക്ക് യാത്ര ചെയ്യുക. ആരെ ഉപദ്രവിക്കുവാൻ? ക്രിസ്ത്യാനികളെ, ദൈവമക്കളെ ഉപദ്രവിക്കുവാൻ. അങ്ങനെ ഉപദ്രവിക്കേണ്ടതിന് വേണ്ടി ചെയ്തു കഴിഞ്ഞു. ദമസ്കോസിന് പടിവാതുക്കൾ ചെയ്യുന്നപ്പോൾ നട്ടുച്ചയ്ക്ക് വലിയ സൂര്യനെ കവിയുന്ന വലിയ വെളിച്ചം മിനി നിലത്ത് വീണു. ഒരു ചോദ്യം അവിടെ ഉണ്ട്, നീ ആരാകുന്നു കർത്താവേ? ഞാൻ കർത്താവിന്റെ വേല ചെയ്യ, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുക, കർത്താവിന്റെ ന്യായപ്രമാണത്തിന് വിരോധമായി പ്രസംഗിച്ച് നടക്കുന്നവനെയൊക്കെ ഇല്ലാതാക്കാൻ ഞാൻ ചെയ്യുക. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നെ ഇങ്ങനെ ഉരുട്ടി താഴെയിട്ട് കണ്ണും പൊട്ടിച്ചത് ആ കർത്താവാരാ? മറുപടി എന്തുവാ? നീ ഉപദ്രവിക്കുന്ന നസ്രയത്തിലെ യേശുവാണ്. നസ്രയത്തിലെ യേശുവിനെ അവനറിയാം, മറിയയുടെ മകനാണ്, യോസ യൂദ എന്നിവരുടെ സഹോദരന്മാരാണ്. ആ നിലയിൽ യേശുവിനെ അറിയാം. എന്നാൽ ആരായിട്ടറിഞ്ഞില്ല, കർത്താവാണെന്ന് അറിഞ്ഞില്ല. പ്രിയ ദൈവമക്കളെ, യേശുവിനെ കർത്താവ എന്നറിഞ്ഞ് അത് വാ കൊണ്ട് ഏറ്റു പറഞ്ഞാലാണ് രക്ഷ കിട്ടുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. യേശു ആര്? അവിടെ വെച്ച് യേശു ആരാണെന്നുള്ളത് പൗലുസ് അറിഞ്ഞു. അറിഞ്ഞപ്പോൾ ലേഖനം എഴുതിയപ്പോഴും റോമാലേഖനം പറയുന്ന യേശുവിനെ കർത്താവെന്ന്, അവനെ മരിച്ചവരുടെയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റു പറയുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും. അതിന് സഹായിക്കുന്ന ആരാ? പരിശുദ്ധാത്മാവാണ്. ഇതാണ് പൗലുസിന്റെ തിയറി, ദൈവവചനത്തിന്റെ തിയറി, തിയോളജി. ആ നിലയിൽ പൗലുസ് മാനസാന്തരപ്പെട്ടു, രക്ഷിക്കപ്പെടുകയും ചെയ്തു. അതുവരെയും യേശു ആരാണെന്ന് കരുതുക, യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല, യേശു നസ്രത്തുകാരനാണ്, തച്ചന്റെ മകനാണ്, മറിയയുടെ മകനാണ് എന്നാ കരുതിയിരുന്നത്. എന്നാൽ ഈ ദർശനത്തിന് മുൻപാകെ അവൻ വലിയ മാനസാന്തരമുണ്ടായിട്ട് അത് യേശു മാത്രമല്ല എന്റെ കർത്താവാണ്, എന്റെ കർത്താവാണ് എന്ന് വാ കൊണ്ട് രക്ഷപ്രാപിച്ചു. അങ്ങനെ രക്ഷപ്രാപിച്ചവർക്ക് കൊടുക്കുന്നതാണ് ഏത്? പരിശുദ്ധാത്മസ്നാനം, ആത്മസ്നാനം. ആ അതിന്റെ പ്രാധാന്യത ഒന്ന് യോവേൽ പ്രവാചകൻ പറഞ്ഞു, ഏറിയ വർഷങ്ങൾക്ക് മുന്നമേ. യോഹന്നാൻ സ്നാപകൻ അത് വിളിച്ചു പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ പരസ്യമായിട്ടത് വിളിച്ചു പറഞ്ഞു. കഷ്ടാനുഭവ ആഴ്ചയിൽ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, പോകാൻ നേരത്തും പറഞ്ഞു, കേട്ടോ, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകരുത്, എന്നോട് കേട്ട വാക്തൻ പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കണം, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിൽ, യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകും. പ്രിയ ദൈവജനമേ, ദൈവം നമുക്കിത് ദാനം തന്നു, രക്ഷദാനവും തന്നു, തന്റെ പരിശുദ്ധാത്മാവിനെയും ദാനം തന്നു. ആ ദാനം ദാനമെന്ന് കരുതിക്കൊണ്ട് അത് പ്രാപിക്കണം. ഇതെന്ത്? ഈ ഗ്രീക്ക് ഭാഷയിൽ പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിൽ രണ്ട് കാര്യം പറഞ്ഞു. ഡൗറിയ, കാരസ്മിയ. കാരസ്മിയ എന്നതിന് ദാനമെന്നും അതിലെ അർത്ഥം അതിന്റെ ദാനങ്ങൾ എന്ന നിലയിൽ അതാണ് കാരിസ്മാറ്റിക് മൂവ്മെന്റ്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചപ്പോൾ അവർക്ക് പ്രത്യേകം കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് കാരിസ്മാറ്റിക്, അതായത് ദാനം പ്രാപിച്ചവർന്ന. എന്നാൽ ഇവിടെ ഡൗറിയ എന്ന പദമാണ്. ഒരു വീട്ടിൽ ജനിക്കുന്നതായ ഒരു പെൺപൈതല്, അവൾ കന്യയായി വിവാഹം കഴിക്കാൻ പ്രായമാകുമ്പോൾ അവൾക്ക് കൊടുക്കുന്നതായ അപ്പന്റെ സ്വത്തിനാണ് ഡൗറിയ അഥവാ ഡൗറി. ഡൗറി അത് ഗ്രീക്ക് ഭാഷയിൽ ഡൗറി എന്നുള്ളത്, ഇംഗ്ലീഷിൽ വന്നതാണ് ഡൗറി. സ്ത്രീധനം, സ്ത്രീധനം ആർക്ക? അപ്പനിൽ നിന്ന് ജനിച്ച പെൺമക്കൾക്ക്. അപ്പനിൽ നിന്ന് ജനിക്കണം രണ്ട്. ആ സ്ത്രീധനം ആർക്കെ കൊടുക്കത്തുള്ളൂ? മക്കൾക്കെ കൊടുക്കത്തുള്ളൂ. മകളാണ്, എന്നിൽ നിന്ന് ജനിച്ച മകളാണ് എന്നുള്ളതിന്റെ തെളിവും കൂടെ. രണ്ട് കാര്യമോ, അത് അവകാശമാണ്. ഞാൻ ഇന്നാരുടെ മകനാണ്, മകളാണ് എന്നുള്ളതിന്റെ തെളിവ്. ഞാൻ കരുവാറ്റ ബേൾ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് വെള്ളിയാഴ്ച ദിവസം ക്ലാസ് കഴിഞ്ഞ് ഹരിപ്പാട്ട് വന്ന് നോക്കി, ഒരു മനുഷ്യൻ വന്ന് എന്നെ അടിമുടി. ഞാൻ ചോദിച്ചു, എന്താ നോക്കുന്നത്? ഉമ്മച്ചൻ അപ്പച്ചന്റെ മോനാണോ? ആണെന്ന്. ആ എന്താ ആ ചെവി അതുപോലെ ഇരിക്കുന്നു. അപ്പൻ, എന്റെ അപ്പന്റെ ചെവി എനിക്ക് കിട്ടിയത് എന്റെ അപ്പനായ അപ്പന് ഞാൻ ജനിച്ചത് കൊണ്ടാണ്. അപ്പനിൽ നിന്ന് ജനിച്ചാൽ അപ്പന്റെ സ്വഭാവമുണ്ട്, ആ അപ്പനിൽ നിന്ന് ജനിച്ചാൽ അപ്പന്റേതായ സ്വത്തും നിനക്കുണ്ട്. സ്തോത്രം. ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവത്തിന്റെ രാജ്യം ഭക്ഷണവും പാനീയവും അല്ല, പിന്നെ പിന്നെ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷവും. പരിശുദ്ധാത്മാവിലുള്ളതായ ഉല്ലാസം, സന്തോഷം നമുക്ക് ആത്മസ്നാനത്തിൽ. പത്രോസ് ഒരു പെൺകുട്ടിയുടെ മുൻപാകെ കർത്താവിനെ തള്ളിപ്പറഞ്ഞുവെങ്കിൽ ആ പത്രോസ് ധൈര്യത്തോടുകൂടെ പന്തക്കോസ് നാളിൽ നിങ്ങൾ ക്രൂശിച്ചു കൊന്നവനായ നസ്രത്തുകാരനായ യേശുവിനെ പിതാവായ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ച് അവൻ വലവത്ത് ഭാഗത്ത് ആരോഹണം ചെയ്തിരിക്കുന്ന ധൈര്യത്തോടുകൂടെ പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, ധൈര്യവും വീര്യവും രൂപവും എല്ലാം നമുക്ക് കിട്ടുന്നത് ആത്മസ്നാനം, ആത്മാവ്. ഇനി ഇവിടെ പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കും. ഇനി എന്റെ തെളിവെന്ത്? ഞാൻ ഓടിച്ചു പറയുകയാണ്. അങ്ങനെ പ്രവൃത്തിയുടെ പുസ്തകം 4 സ്ഥലത്താണ് പരിശുദ്ധാത്മാ സ്നാനത്തെ കുറിച്ച് പറയുന്നത്. 1 പെന്തക്കോസ് നാളിൽ, 2 അധ്യായം, 3-2 ശമരിയിൽ ഫിലിപ്പോസ് പ്രസംഗിച്ച് സ്നാനപ്പെടുത്തി കഴിഞ്ഞിട്ട് ആ സ്ഥലത്ത് പത്രോസ് യോഹന്നാനിൽ ചെന്ന് അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. 3 കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ, 4 19 എഫെസൊസിലെ ശിഷ്യന്മാർ. ഈ 4 സ്ഥലത്തും നമ്മൾ പരിശോധിക്കുമ്പോൾ രണ്ട് കാര്യം കാണാനുണ്ട്. കാണാനുണ്ട്, കേൾക്കാം. ഒരു വിഷയത്തിന്റെ തെളിവ് ശേഖരിക്കുന്നത് അത് നടന്ന സ്ഥലത്ത് പോകും. വേദപുസ്തകത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ സുവിശേഷം പരിശുദ്ധാത്മാ സ്നാനത്തിന്റെ വാക്തത്വം, ലേഖനങ്ങൾ പരിശുദ്ധാത്മ സ്നാനത്തിന്റെ എക്സ്പ്ലനേഷനാണ്, വിശദീകരണം. എന്നാൽ അതിന്റെ അടയാളം കാണണമെങ്കിൽ എവിടാ ചെല്ലേണ്ടത്? എവിടെല്ലാം നടന്നുവോ അവിടാണ് നോക്കുന്നത്. അതാണ് പ്രവൃത്തിയുടെ പുസ്തകത്തിലാണ് 4 സ്ഥലത്താണ് പറഞ്ഞിരിക്കുന്നത്. ഉണ്ണേ, ഇവിടെ പെന്തക്കോസ്ത് നാളിൽ പ്രാപിച്ചപ്പോൾ എന്തുണ്ട്? കാണാനുണ്ട്, കേൾക്കാനുണ്ട്. എന്ത് കണ്ടു? എന്താ കണ്ടത്? ഞാൻ മുന്നമേ പറഞ്ഞതുപോലെ പുതുവീഞ്ഞ് കുടിച്ച് മത്തരായ ലക്ഷണം. പുതുവീഞ്ഞ് കുടിച്ചിട്ട് ജ്യേഷ്ഠകൾ കാണിച്ചതായ ലക്ഷണം. 2 അന്യഭാഷ കേട്ടു. പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചാൽ ഇതുണ്ടാകും, ഉണ്ടായില്ലെങ്കിലാണ് അതിശയം. ദൈവമായ കർത്താവ് സിനായ് പർവ്വതത്തിൽ ഇറങ്ങി വന്നപ്പോൾ പർവ്വതം ഏറ്റവും കുലുങ്ങി. സങ്കീർത്തനത്തിൽ പറഞ്ഞേ, കുന്നുകളെ നിങ്ങൾ കുഞ്ഞാടുകളെ പോലെ തുള്ളുന്നതെന്ത്? അങ്ങനെ വലിയ പർവ്വതമായിരിക്കുന്നതായ സീനായി പർവ്വതം ദൈവമായ കർത്താവ് ഇറങ്ങി വന്നപ്പോൾ കുലുങ്ങിയെങ്കിൽ, സ്തോത്രം, ദൈവമായ പരിശുദ്ധാത്മാവ് 50 or 60 kilo ഭാരമുള്ളത് ഒരുവന്റെ മേൽ ആവസിക്കുമ്പോൾ വരുമ്പോൾ അവൻ തുള്ളിയാൽ അതിശയമാണോ? അതിശയമല്ല. തുള്ളാതിരുന്നാൽ അതിശയം, ചരിക്കാതിരുന്നാൽ അതാണ് അതിശയം. അതുകൊണ്ട് നമ്മളെ ചരിക്കുന്നവരെന്ന് കൊക്കേഴ്സ് എന്ന് പറയുന്ന ഒരു കൂട്ടർ ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു. ചരിക്കുന്നവരെന്നായിരുന്നു അവർ, കൊക്കേഴ്സ്, ചരിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ സന്തോഷത്താൽ തുള്ളും, സന്തോഷം കൊണ്ട് പാട്ടുപാടും, സന്തോഷം കൊണ്ട് നൃത്തം ചെയ്യും. സന്തോഷത്താൽ ഉള്ളതായ ആ ആർപ്പിന് ശബ്ദം ഉണ്ടാകും. ഇതെല്ലാമാണ് കാണാനുള്ളത്, കേൾക്കുന്നത് എന്തുവാണ്? പരിശുദ്ധാത്മാവ്. ഇനി പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനത്തിൽ എന്തിനാണ് അന്യഭാഷ അടയാളമായിരിക്കും? എനിക്ക് മലയാളം അറിയാം, നിങ്ങൾക്കും മലയാളം അറിയാം. എന്റെ ആശയങ്ങളെ നിങ്ങളെ കേൾപ്പിക്കേണ്ടതിന് വേണ്ടി മലയാളം പറയുന്നു. എന്നാൽ ആ മലയാള ഭാഷയിൽ ചില കാര്യങ്ങൾ തമിഴർക്ക് പറയാനൊക്കെ, വഴി കോഴി എന്നൊക്കെ പറയുമ്പോൾ ലായ വരുന്നത്, അവർക്ക് നാവ് അതുപോലെ ചലിക്കത്തില്ല. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മൾ ചലിക്കുന്നു, ദേഹം വിറയ്ക്കുന്നു, നമ്മൾ തുള്ളുന്നു എന്ന അന്യഭാഷ പറയുന്നില്ല. നാവിൽ കൂടെയാണ് ഭാഷ പറയുന്നത്, നാവിൽ കൂടെ. യാക്കോവിനിൽ എഴുതുന്നുണ്ട്, നാവ് അടങ്ങാത്ത വിഷം ആർക്കും മരിക്കാവതല്ല. മരിക്കാവതല്ല എന്ന് പറയുന്നതായ ആ നാവനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി നീ ഏൽപ്പിക്കുമ്പോൾ ആ നാവ് വളയും. എന്തോ പറയാൻ, ദൈവത്തിന് മർമ്മങ്ങളെ പ്രസ്താവിക്കുവാൻ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്കുതാൻ ആത്മീയ വർധന വരുത്തുന്നു, ആരും തിരിച്ചറിയുന്നില്ല, ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. സ്തോത്രം. നിങ്ങളൊന്ന് സംസാരിച്ച് നോക്കിയാൽ എന്തേനും അറിയാം. നമ്മളുടെ സ്നേഹിതരോട് നമ്മൾ സംസാരിക്കുമ്പോൾ ആ സ്നേഹിക്കുന്നവരുടെ ആശയവും നമ്മുടെ ആശയവും ഭാഷയിൽ കൂടെ നമ്മൾ അതെ പങ്കു ചെയ്യുന്നത് പോലെ. സ്തോത്ര, ദൈവത്തിന്റെ മക്കളാകുന്ന നമ്മൾ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ദൈവത്തിന്റെ മക്കളാകുന്ന നമുക്ക് ദൈവത്തിന്റെ അടുക്കൽ ഇരുന്നു കൊണ്ട് അന്യഭാഷ ദൈവ മർമ്മങ്ങളെ സംസാരിക്കുന്നു, ആരും തിരിച്ചറിയത്തില്ല. എന്നാൽ പറയുന്നവന് തന്നെ തിരിച്ചറിയുന്നില്ല, എന്നാൽ പറഞ്ഞു കഴിയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഈ പറയാതിരിക്കുന്നതായ ആളുകൾക്ക് എന്താ സന്തോഷം ഇല്ലാത്തത്? പറയാത്തത് കൊണ്ട്. പറഞ്ഞാൽ അതിന്റെ സന്തോഷമുണ്ട്. നിങ്ങളിന്ന് സന്തോഷത്തിന്റെ പ്രകടനമായി ഒന്നും കാണുന്നില്ല. സന്തോഷത്തിന് പ്രകടനമുണ്ട്, സന്തോഷത്തിന് ചലനമുണ്ട്. ഞാൻ ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫുട്ബോൾ മാച്ച് കളിക്കും, ഫുട്ബോൾ മാച്ച് ഉണ്ട്. ഒരു ഹൈസ്കൂളിലെ ടീമും വേറൊരു ഹൈസ്കൂളിലെ ടീമും കൂടെ ഇത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് കമ്പിന്റെ ഇടയ്ക്കൂടെ ഒരു ഉരുണ്ട സാധനമാണെന്ന ഫുട്ബോൾ പോകുമ്പോൾ ആ പാർട്ടിയിൽപ്പെട്ടവർ തുള്ളു ചാടും. എനിക്കറിയാം, എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ഫിലിപ്പ് സാർ എന്ന് പറയുന്ന അദ്ദേഹം ഫുട്ബോൾ കളിയിൽ വലിയ ഭ്രമം, ഇങ്ങനെ മാച്ച് വരുന്നതായ സമയത്ത് അതിലങ്ങ് ലയിച്ചപ്പോൾ താൻ ബി എൽ ടിക്കാരനായിരുന്നതായ ശ്രേഷ്ഠനായ ഒരു വെക്കൊരു കൊച്ചു പിള്ളേരുടെ കൂട്ടി ഗോഷ്ടി കാണിച്ചുകൊണ്ട് തുള്ളിച്ചാടിയെങ്കിൽ ദൈവത്തിന് സ്തോത്രം. അത്യുന്നതനായിരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാൽ നിറയപ്പെടുന്നതായ ഒരു ദൈവം ഇതിൽ തുള്ളാതിരുന്നാൽ അതാണ് മനസ്സിലാകാത്തത്. തുള്ളു ചാടും, ഇത് വേണോ? 19-ാം അധ്യായത്തിൽ പൗലുസും കൊരിന്ത്യയിൽ കൂടെ കടന്നുപോയപ്പോൾ എപ്പസോസിൽ ചില ശിഷ്യന്മാരെ കണ്ടു. എന്താ ചോദിച്ചത്? നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അങ്ങനെ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് ചോദിക്കാൻ കാര്യം എന്താ? വിശ്വസിക്കുന്ന ഉടനെ കിട്ടിയെങ്കിൽ പിന്നെ എന്തിനാ ഈ ചോദ്യം? ചോദ്യത്തിന് ആവശ്യമില്ല. ഉടനെ വിശ്വസിക്കുന്നത് കൊണ്ട് കിട്ടത്തില്ല, വിശ്വസിച്ചതിന്റെ ശേഷം കിട്ടുന്നതായ ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ അവസ്ഥയാണ് പരിശുദ്ധാത്മ സ്നാനം. ഞാൻ എന്റെ 16-ാം വയസ്സിൽ പരിശുദ്ധാത്മാവിച്ചു, എന്റെ 12-ാം വയസ്സിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. ഞാൻ പെന്തക്കോസ് കുടുംബത്തിൽ, വിശേഷ ഒരു പാഷയുടെ കുടുംബത്തിൽ ജനിച്ചു വളർന്നവനാണ്. എന്നാൽ ഈ പാഷയുടെ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് വേണ്ടാന്ന് കണ്ടില്ല, ദൈവനെ തെരഞ്ഞെടുത്തു. 16-ാം വയസ്സിൽ ഞാൻ സ്നാനപ്പെട്ടു. 18-ാം വയസ്സിൽ ഞാൻ ബാംഗ്ലൂർ സദനേഷ്യ ബൈബിൾ കോളേജിൽ 54 മുതൽ 4 വർഷം ദൈവനെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഇന്നേക്ക് 55 വർഷം കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക. ഇത്രയും നാളും ശുശ്രൂഷിക്കുവാൻ ദൈവം കൃപ തന്നു. എന്റെ മകനും കർത്താവിന്റെ മഹത്വമേ ശുശ്രൂഷ കേൾക്കുന്ന ദൈവമക്കളെ ഞങ്ങളെ പ്രാർത്ഥിക്കുക. എന്നാൽ നിങ്ങൾക്കറിയാമോ, പെന്തക്കോസ്തുകാരായിരിക്കുന്ന ദൈവജനമാണ് ഇവിടെ കൂടുതൽ ഭൗതികമായി നേടി താരതമ്യേന. എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്ത് മാർഗത്തിലേക്ക് വന്നപ്പോൾ അവർ കർത്താവിനെ സ്നേഹിച്ചു, മണ്ണെണ്ണ വിളക്കിൻ്റെ ചുറ്റിൽ വിരുന്നുകൊണ്ട് പഠിച്ചു. അവർക്ക് ഉച്ചയ്ക്ക് കഞ്ഞിയായിരുന്നു എങ്കിൽ ആരെങ്കിലും ദൈവദാസന്മാർ വന്നാൽ അത് ഊറ്റി ചോറും, അവർ ആരെങ്കിലും ദൈവദാസന്മാർ വീട്ടിൽ വന്നാൽ കിടക്കുവാൻ ഒരു മെത്തപ്പായും തലോണയും തീർത്ത് അങ്ങനെ സൂക്ഷിച്ചു. കോഴി മുട്ടയിട്ടാൽ ആ മുട്ട കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയില്ല, അത് വിൽക്കും. പശുവിനെ കറന്നാൽ അതിൻ്റെ കുഞ്ഞുങ്ങൾ എത്ര തന്നെ കരഞ്ഞാലും അത് കടയിൽ കൊടുത്ത് അങ്ങനെ മേടിച്ച് ജീവിച്ച് കർത്താവിന് വേണ്ടി നിലനിന്നവരുടെ തലമുറകളാണ് നമ്മൾ ബഹുഭൂരിപക്ഷവും, അല്ലയോ? ഞാൻ ചോദിക്കട്ടെ. എന്നാൽ ഈ നന്മ പ്രാപിക്കുവാനിടയായത് നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ മാതാക്കൾ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരായിരുന്നു. നിങ്ങളും അങ്ങനായാൽ നിങ്ങളുടെ മക്കളെയും മക്കളുടെ മക്കളെയും ദൈവമായ കർത്താവ് ഈ ലോകത്തിൽ വെച്ച് മാന്യതയും സ്വർഗത്തിൽ പ്രതിഫലം കൊടുക്കും. ദൈവത്തിന്റെ നീതിയുടെ സ്വഭാവം ദൈവം വെളിപ്പെടുത്തും. അങ്ങനെയുള്ളൊരു അനുഗ്രഹിക്കപ്പെട്ട സഭയായി, ശ്രേഷ്ഠമായ സഭയായി അനേക ആത്മാക്കൾ കടന്നു വന്ന് ഈ അനുഗ്രഹം പ്രാപിക്കുന്നതായ ഒരു സ്ഥാപനമായും ഈ സഭയെയും ഈ സ്ഥാപനത്തെയും ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്തദാസനെയും കർത്താവ് ആക്കി തീർക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം ഏവരെയും.